ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമായി രാജ്യസഭ. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തിന്റെ അന്തസ് ഉയർത്തുന്ന വിധത്തിൽ പാർലമെന്റ് ചർച്ചകൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICA ആഗോള സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഇന്ത്യയുടെ UPI പണമിടപാട് സംവിധാനം അതിവേഗ വളർച്ച കൈവരിക്കുന്നതായി റിസർവ് ബാങ്ക്. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് നാലാം ദിനത്തിൽ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കൈക്കൂലി ആരോപണത്തിൽ രാജ്യസഭ ആദ്യ ദിനത്തിൽ തന്നെ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 11:45 വരെ നിർത്തിവച്ച രാജ്യസഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സഭാധ്യക്ഷൻ ജഗദീപ് ധൻകർ നിരാകരിച്ചു. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അദാനി വിഷയം സഭയിൽ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അനുമതി ലഭിച്ചില്ല. തുടർന്ന് കോൺഗ്രസ്, ഇടത്, DMK, ആം ആദ്മി അംഗങ്ങൾ സഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തുകയായിരുന്നു. അന്തരിച്ച MPമാരായ വസന്ത് റാവു ചവാൻ, ഷെയ്ഖ് നൂറുൽ ഇസ്ലാം എന്നിവർക്ക് ചരമോപചാരം അർപ്പിച്ച ശേഷമാണ് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. 26 ദിവസം നീളുന്ന ശീതകാല സമ്മേളനത്തിൽ 19 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് നാളെ സഭാസമ്മേളനം ഉണ്ടായിരിക്കില്ല. സംവിധാൻ സദന്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നാളെ നടക്കും. ഇന്ത്യയുടെ ആഗോള പ്രശസ്തിയും അന്തസ്സും ഉയർത്താൻ പാർലമെന്റിലെ ചർച്ചകൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തിലേക്ക് കടക്കുന്നതുൾപ്പെടെ നിരവധി കാരണങ്ങളാൽ ഇത്തവണത്തെ ശീതകാല സമ്മേളനം പ്രത്യേകതയുള്ളതാണെന്ന് ശ്രീ മോദി പറഞ്ഞു.
कि हमारे नए साथियों को अवसर मिले. सभी दल में नए साथी, उनके पास नए विचार है. भारत को आगे ले जाने के लिए नई नई कल्पनाएं हैं. और आज विश्व भारत की तरफ बहुत आशा भरी नजर से देख रहा है. तब हम संसद का समय का उपयोग वैश्विक स्तर पर भी भारत के आज जो सम्मान बढ़ा है, भारत का प्रति जो आकर्षण बढ़ा है, उसको बल प्रदान करने वाला हमारा व्यवहार रहना
സഭയിൽ അരാജകത്വം സൃഷ്ടിച്ച് പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പൊതുജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ 2024 പരിശോധിക്കുന്ന പാർലമെന്റ് സംയുക്ത സമിതി അംഗങ്ങളായ പ്രതിപക്ഷ MPമാർ ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ തിടുക്കത്തിൽ റിപ്പോർട്ട് നൽകാനാകില്ലെന്നും സമിതി ചെയർമാൻ പ്രതിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്നില്ലെന്നും സംഘം ലോക്സഭാ സ്പീക്കറെ അറിയിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നതായി പറഞ്ഞ ശ്രീ ഓം ബിർള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടുമെന്ന് ഉറപ്പു നൽകിയതായി തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി മാധ്യമങ്ങളെ അറിയിച്ചു. ICA ആഗോള സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കും. അന്താരാഷ്ട്ര സഹകരണ സഖ്യം രൂപീകരിച്ച് 130 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഫിജി ഉപപ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള 300,000-ലേറെ സഹകരണ സ്ഥാപനങ്ങളെയാണ് ICA പ്രതിനിധീകരിക്കുന്നത്. 6 ദിവസത്തെ ഉച്ചകോടിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 3,000 പ്രതിനിധികൾ പങ്കെടുക്കും. സമ്പദ് സമൃദ്ധിയും സമാധാനപരവുമായ ഭാവിയിൽ സഹകരണ പ്രസ്ഥാനത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഉച്ചകോടിയിൽ ചർച്ചകൾ നടക്കുക. സഹകരണ പ്രസ്ഥാനങ്ങളിൽ ആഗോള നേതൃനിരയിലേക്ക് ഇന്ത്യ ഉയർന്നതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. സഹകാർ സേ സമൃദ്ധി എന്ന നയത്തിലൂടെ രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങളെ സ്വാശ്രയവും കരുത്തുറ്റതുമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലിംഗസമത്വം ഉറപ്പാക്കൽ, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കൽ എന്നിവയിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ആഗോളവേദിയായി രാജ്യാന്തര സഹകരണ സഖ്യത്തിന്റെ പൊതുസമ്മേളനം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ദിനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ പദയാത്രയിൽ കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. രാജ്യത്തിന്റെ ജനാധിപത്യ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അംഗീകാരം ആഘോഷിക്കുന്നതിനാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു, ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, രക്ഷാ ഗഡ്സെ, പാർലമെന്റ് അംഗങ്ങൾ, ഒളിമ്പ്യന്മാർ തുടങ്ങിയവർ പദയാത്രയിൽ പങ്കെടുത്തു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് രാജ്യത്ത് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തമിഴ്നാട്ടിലെത്തും. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ വ്യാഴാഴ്ച നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നീലഗിരിയിൽ ഗോത്രവർഗ വിഭാഗങ്ങളുമായി വെള്ളിയാഴ്ച ശ്രീമതി മുർമു സംവദിക്കും. തിരുവാരൂരിലെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിനെ ശനിയാഴ്ച രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഇന്ത്യയുടെ പ്രധാന പങ്കാളിത്ത രാജ്യമായ ഇറ്റലിയെ യൂറോപ്പിലെ നിർണായക സഖ്യകക്ഷിയായാണ് ഇന്ത്യ കരുതുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റോമിലെ ഇന്ത്യൻ എംബസിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകവീക്ഷണങ്ങളിൽ ഏറെ സമാനതയുള്ള ഇരു രാജ്യങ്ങളും ആഗോളവും പ്രാദേശികവുമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരുമ പുലർത്തുന്നതായും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
The frequent interactions we see at various levels is actually a sign of the depth and the breadth of our relationship. There is a convergence in our worldviews, a synergy in our endeavors in addressing global and regional issues, and definitely a new enthusiasm for developing our bilateral ties.
ഇറ്റലി സന്ദർശനവേളയിൽ ഫിഗിയിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ശ്രീ ജയശങ്കർ പങ്കെടുക്കും. റോമിൽ നടക്കുന്ന മെഡിറ്ററേനിയൻ ഡയലോഗിന്റെ 10th പതിപ്പിനെയും വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ 2nd ഷെഡ്യൂൾഡ് ബാങ്കായി കേരള ബാങ്കിന് മാറാനായെന്നും 5 വർഷത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ കേരള ബാങ്ക് വാർഷിക കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടുന്ന ബാങ്കാണ് കേരള ബാങ്കെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ UPI പണമിടപാട് സംവിധാനം അതിവേഗം വളർച്ച കൈവരിക്കുന്നതായി റിസർവ് ബാങ്ക്. കഴിഞ്ഞ മാസം മാത്രം 16.6 ബില്യൺ പണമിടപാടുകളാണ് UPI വഴി നടന്നത്. ഒരു മൊബൈൽ ആപ്പ് വഴി വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നും പണമിടപാട് നടത്താൻ കഴിയുന്നത് UPIയുടെ ഗുണവശങ്ങളിൽ ഒന്നാണ്. ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് രാജ്യം മുൻനിരയിലെത്തിയതായും RBI വ്യക്തമാക്കി. 55th ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് 75 ചിത്രങ്ങൾ. മേളയുടെ 5th ദിനത്തിൽ മികച്ച പ്രതികരണമാണ് ചലച്ചിത്ര പ്രേമികളിൽ നിന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്നത്. അയാം നെവൻക, ഹോളി കൌ, വേവ്സ് തുടങ്ങിയ ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫിയുടെ ആദ്യ ടെസ്റ്റിന്റെ 4th ദിനത്തിൽ ഓസ്ട്രേലിയയുടെ 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 534 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 227 റൺസ് എന്ന നിലയിലാണ്. മത്സരം ജയിക്കാൻ ആതിഥേയർക്ക് 307 റൺസ് കൂടി ആവശ്യമാണ്. 3 വിക്കറ്റിന് 12 റൺസ് എന്ന സ്കോറിൽ നിന്നാണ് ഓസീസ് 2nd ഇന്നിംഗ്സ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കളിക്കാരായി ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും. സൌദി അറേബ്യയിൽ നടക്കുന്ന IPL മെഗാ ലേലത്തിന്റെ ആദ്യ ദിനത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിനെ 27 കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയിന്റ് സ്വന്തമാക്കി. IPL ജേതാവായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. 2nd ദിനമായ ഇന്ന് ലേലം പൂർത്തിയാകും. ജാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറിൻ സർക്കാർ ഈ മാസം 28 സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച ശേഷമാണ് ശ്രീ ഹേമന്ത് സോറിൻ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമായി രാജ്യസഭ, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തിന്റെ അന്തസ് ഉയർത്തുന്ന വിധത്തിൽ പാർലമെന്റ് ചർച്ചകൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICA ആഗോള സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവ്വഹിക്കും. ഇന്ത്യയുടെ യു പി ഐ പണമിടപാട് സംവിധാനം അതിവേഗ വളർച്ച കൈവരിക്കുന്നതായി റിസർവ് ബാങ്ക്. രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് അനുകരണീയ മാതൃകയാണ് കേരള ബാങ്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് 4 ദിനത്തിൽ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.